സുപ്രഭാതം. ഇന്ന് December 4. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കക്ഷി ഒരു വിചിത്ര സംഗതി ചെയ്തു. ലോകമാസകരമുള്ള കലാകാരന്മാര്, അതായത് ഹെമിംഗ്വേ, പാബ്ലോ നെറൂദ, ജോർജ് ഓർവെൽ, ഒക്ടേവിയോ പ്ലാസ്, മുൽക്കുരാജ് ആനന്ദ് എന്നങ്ങനെ ആ കാലത്തെ വമ്പന്മാരെയെല്ലാം ഒന്നിപ്പിച്ചു തൻ്റെ എതിരെ യുദ്ധം ചെയ്യാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പട്ടാളത്തിൻ്റെ കൂടെ ചേർന്നിട്ട്, ക്ഷമിക്കണം, സുല്ലിട്ടിട്ട് ആരംഭം മുതൽ തുടങ്ങട്ടെ. 1930s സ്പെയിനിൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എസ്പാനിയയിൽ, രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലായിരുന്നു മത്സരം സർക്കാർ ഭരണത്തിന്. മൊണാർക്കിയും ഓട്ടോക്രസിയും ഒക്കെ പ്രിഫർ ചെയ്യുന്ന നാഷണലിസ്റ്റ് പാർട്ടി ഒരു വശത്ത്, മറ്റേ വശത്ത് ജനാധിപത്യം ഡെമോക്രസി കാംക്ഷിക്കുന്ന ലിബറൽ പാർട്ടി, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി. ഇവർ തമ്മിലുള്ള വഴക്ക് മൂത്ത് പഴുത്ത് വന്നപ്പോൾ 1936 ഒരു ജൂലൈ മാസത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് കൊല്ലപ്പെടുന്നു. മണിക്കൂറിനുള്ളിൽ നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന മേധാവിയെ തട്ടി, റിവെഞ്ച്. അതോടെ തുടങ്ങി ധാരാളം പുസ്തകങ്ങളും കവിതയും സിനിമയും ഉണ്ടാക്കി തന്ന സ്പാനിഷ് സിവിൽ വാർ. നമ്മുടെ ഇന്ന് ജനിച്ച നായകന്റെ മേൽനോട്ടത്തിൽ വളരെ ഭയവും ഡിസിപ്ലിനുമുള്ള റിപ്പബ്ലിക്കൻ പട്ടാളം, മറുവശത്താണെങ്കിൽ സ്ഥിതി വ്യത്യാസമാണ്. അത് വർണ്ണിക്കാൻ ആ കൂട്ടത്തിൽ നിന്ന് പയറ്റിയ ഒരു ബ്രിട്ടീഷ് കവി ലോറി ലീയുടെ വാക്കുകൾ ഉപയോഗിക്കാം. None of us knew that we had come to a war of antique muskets and jamming machine guns to be led by brave but bewildered amateurs. But for the moment, there were no half-truths and hesitations. We had found a new freedom, almost a new morality, and discovered a new Satan, fascism. 3 വർഷം സന്തുഷ്ടരായി യുദ്ധം ചെയ്ത ഈ ഇന്റലക്ച്വൽസിനെ തോൽപ്പിച്ചിട്ട് 36 വർഷം സ്പെയിനിനെ അടച്ചു ഭരിച്ച നമ്മുടെ നായകൻ ഫ്രാൻസിസ്കോ ഫ്രാങ്കോയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നിർത്താം. അപ്പൻ സ്പെയിനിലെ നേവി ഓഫീസർ ആയിരുന്നെങ്കിലും വീട്ടിലെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ലായിരുന്നു. അതിനാൽ ഫ്രാങ്കോ അമ്മയാണ് എല്ലാത്തിനും ആശ്രയിച്ചതും ഒരു റെസ്പോൺസിബിൾ കുട്ടിയായി വളർന്നു വലുതാകുന്നതും. കുടുംബം പോറ്റാൻ 14-ാം വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നു. അവിടെ വളരെ ഡിസിപ്ലിനായിട്ട് എല്ലാ പണികളും ചെയ്തതിനാൽ പ്രൊമോഷനുകളും ഉയർന്ന ചുമതലകളും തന്നെ തേടിയെത്തി. രാഷ്ട്രീയത്തിൽ നിന്നും ആദ്യമൊക്കെ ഫ്രാങ്കോ മാറി നിന്നെങ്കിലും ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ റിബൽ പട്ടാളക്കാരോട് കൂടി ചേർന്ന് ഭരണം ഏറ്റെടുത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സേനയുമായി ദാക്ഷിണ്യമില്ലാതെ പയറ്റി ഭരണാധികാരിയായി. തന്നെ സഹായിക്കാൻ ഹിറ്റ്ലറും മുസ്സോളിനിയും എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ World War II തുടങ്ങിയപ്പോൾ ഫ്രാങ്കോ ബുദ്ധിപൂർവം ന്യൂട്രൽ അടിച്ചു തന്നു. അത് ഭാഗ്യമായി. സാധാരണ ഓട്ടോക്രാസ് ചെയ്യാത്ത ഒരു കാട്ടായം ഫ്രാങ്കോ ചെയ്തു. ഒരു റെഫറൻഡം നടത്തി മൊണാർക്കി റീ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഉവാൻ കാർലോസിനെ സ്പെയിനിന്റെ പ്രിൻസ് ആയിട്ട് വാഴിച്ചു. പക്ഷേ മരണം വരെ ഫ്രാങ്കോ ഭരിക്കും, ഒരുതരം റീജന്റ് അണ്ടിൽ ഡെത്ത്. അതിനാൽ ഫ്രാങ്കോ മരിച്ചപ്പോൾ ഉവാൻ കാർലോസ് സ്പെയിനിനെ ഡെമോക്രാറ്റിക് മൊണാർക്കിയാക്കി മാറ്റി ഇംഗ്ലണ്ടിനെ കൂട്ടി. സ്പാനിഷ് സിവിൽ വാറിൽ ഫ്രാങ്കോയ്ക്കെതിരെ പയറ്റിയവർക്ക് കോമൺ ആയിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നു, വിദ്യാഭ്യാസം. അതിനാൽ ഇവിടെ ഞങ്ങളുടെ പുതിയ സാറ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കാനുള്ള പദ്ധതിയാണ്, ഭാവി തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി. നിലവിലുള്ള തലമുറയെ അൺഎജ്യൂക്കേറ്റ് ചെയ്യാൻ അതിൽ വിദഗ്ധനായ ഞങ്ങളുടെ സാറിൻ്റെ ഒരു ചങ്ങാതി ഏതോ ഒരു കിഴക്കൻ രാജ്യം ഭരിക്കുന്ന പൊക്കം കുറഞ്ഞ തടിയൻ ഒരുത്തൻ, നിറഞ്ഞ ഉള്ള കൂട്ട് കവച്ചു നടക്കുന്ന ഒരുത്തൻ, അവൻ വന്ന് സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അഭ്യസ്തവിദ്യരായ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് സംഭവാമീ യുഗേ യുഗേ എന്ന് പറഞ്ഞ് ഐക്യനാടുകളിൽ മിണ്ടാതെ ജീവിക്കുന്ന ഒരു കുമരകംകാരൻ.